السلام علیکم ورحمۃ اللہ وبرکاتہ. ബഹുമാന്യരായ ഇസ്ലാഹി പണ്ഡിതരെ, നേതാക്കളെ, പ്രവർത്തകർ, ഒരു എഴുതി തയ്യാറാക്കിയ പ്രബന്ധം ഇവിടെ അവതരിപ്പിക്കാൻ പല കാരണവശാലും എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയകമായി ചില കാര്യങ്ങൾ ഇവിടെ വാചികമായി അവതരിപ്പിക്കാൻ മാത്രമാണ് ഞാൻ വരുന്നത്. ഇന്ന് മതവും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളാണ് നിലവിലുള്ളത്. ഒന്ന്, മതം രാഷ്ട്രീയത്തിൽ ഇടപെടുകയേ പാടില്ല, അത് രണ്ടും തികച്ചും വ്യത്യസ്തവും വേർപെട്ടതുമായ രണ്ട് കാര്യങ്ങളാണ് എന്ന കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിനെ പ്രതീകാത്മകമായി അവതരിപ്പിക്കാറുള്ളത് ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക് എന്നാണ്. സീസർ എന്ന് പറഞ്ഞാൽ ജൂലിയസ് സീസർ എന്ന ഒരു വ്യക്തിയല്ല, അധികാരത്തിന്റെ പീഠത്തിലിരിക്കുന്ന ആൾ എന്നാണ് സീസർ എന്ന് പറയുന്നത്. സീസർ ഒരു സ്ഥാനപതിയുടെ അല്ലെങ്കിൽ ഒരു കിരീടാവകാശിയുടെ അല്ലെങ്കിൽ ഒരു അധികാരിയുടെ പ്രതീകമാണ് സീസർ. അപ്പൊ ദൈവം മനുഷ്യജീവിതത്തിന്റെ ചില പ്രത്യേക മേഖലകളിൽ മാത്രം ഇടപെടുകയും അതിനപ്പുറത്ത് ഇടപെടാതിരിക്കുകയും ജീവിതത്തിന്റെ ഭൌതികവും ബാഹ്യവുമായ ഒട്ടേറെ മേഖലകൾ സീസർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുക, അങ്ങനെ മതത്തെയും രാഷ്ട്രീയത്തെയും തികച്ചും മാറ്റി നിർത്തുക എന്നൊരു സമീപനമാണ് ആ കാര്യത്തിൽ ഒരു വലിയ ഭാഗം ആളുകൾക്കുള്ളത്. ലോകത്ത് ഉടനീളമുള്ള യഹൂദ, ക്രൈസ്തവ, മുസ്ലിം ബുദ്ധിജീവികളുടെ കൂട്ടത്തിലും ചിന്തകന്മാരുടെ കൂട്ടത്തിലും ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഖുർആനിനോടും സുന്നത്തിനോടും പ്രതിബദ്ധത പുലർത്തുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആ തരക്കാർ താരതമ്യേന വളരെ കുറവാണ്. അല്പം ചില മോഡേണിസ്റ്റുകൾ, അവരുടെ പേര് പറയേണ്ട ആവശ്യമില്ല, ആരൊക്കെയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മോഡേണിസത്തിന്റെ വക്താക്കൾ എന്ന് നിങ്ങളിൽ പലർക്കും അറിയാം, അതുകൊണ്ട് പേര് ഞാൻ ഒഴിവാക്കുകയാണ്. അങ്ങനെ വിരലിലെണ്ണാവുന്ന മോഡേണിസ്റ്റുകൾ മാത്രമാണ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്ന വിഭജനം, മതത്തെയും രാഷ്ട്രീയത്തെയും പരസ്പരം വെള്ളം കടക്കാത്ത അറകളിലായി വിഭജിക്കുന്ന ആ വിഭജന രീതി ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. അതല്ലാത്ത എല്ലാ ആളുകളും, മുസ്ലിങ്ങളിൽപ്പെട്ട എല്ലാ സംഘങ്ങളും രാഷ്ട്രീയ രംഗത്ത് മതം ഹറാമാക്കിയതല്ലാത്ത കാര്യങ്ങളിൽ മാത്രമേ മനുഷ്യന് സ്വാതന്ത്ര്യമുള്ളൂ എന്ന കാഴ്ചപ്പാട് വരാം. ഇത് ഞാൻ പറയുമ്പോൾ അല്പം കൂടി വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. മതവും രാഷ്ട്രീയവും രണ്ടും ഒന്നാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. ദീനും ദുനിയാവും ഒന്നാണ്, മതവും രാഷ്ട്രീയവും ഒന്നാണ്, ഇസ്ലാം ഒരേ സമയത്ത് ആരാധനയും ഭരണവുമാണ്, ഇസ്ലാം ഒരേ സമയത്ത് മതവും രാഷ്ട്രീയവുമാണ്, ഒരേ സമയത്ത് ധർമ്മവും അധികാരം നടത്തലുമാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വേർതിരിക്കേണ്ടത് ഈ സന്ദർഭത്തിൽ വളരെ ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളും ആളുകളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയമായ ഉത്തരവുകളിലൂടെയാണ്. ഒരു ഗവൺമെന്റ് ഒരു രാഷ്ട്രീയ ഉത്തരവിറക്കിയാൽ ഈ നാട്ടിലെ എല്ലാ പൌരന്മാരും അഞ്ചുനേരം നമസ്കരിക്കേണ്ടതാകുന്നു എന്ന് ഒരു ഉത്തരവ് ഒരു ഭരണാധികാരി ഇറക്കിയാൽ പൌരന്മാരെല്ലാം നമസ്കരിക്കുക, അതല്ല അഞ്ചിന് പകരം രണ്ട് നമസ്കരിച്ചാൽ മതി എന്ന് വേറൊരു അധികാരി ഉത്തരവിറക്കുകയാണെങ്കിൽ ആ ഉത്തരവനുസരിച്ച് എല്ലാവരും രണ്ടുനേരം നമസ്കരിക്കുക. അങ്ങനെ രാഷ്ട്രീയമായ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ മതപരമായ കാര്യങ്ങൾ നിലവിൽ വരുന്ന ഒരവസ്ഥ, അപ്പോഴാണല്ലോ മതവും രാഷ്ട്രീയവും ഒന്നാകുന്നത്. ആ തരത്തിലുള്ള ഒരവസ്ഥ ഇസ്ലാം വിഭാവനം ചെയ്തിട്ടില്ല. അവിടെയാണ് തിയോക്രസിയും ഇസ്ലാമിന്റെ രാഷ്ട്രീയവും തമ്മിൽ വേർതിരിയുന്നത്. തിയോക്രസി എന്ന് പറഞ്ഞാൽ വിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് തെറ്റുപറ്റാത്തവരായ മതാധിപന്മാരുടെ, മതാധികാരികളുടെ അവരുടെ വിജ്ഞാപനങ്ങൾ, അവരുടെ വിളംബരങ്ങൾ, അവരുടെ ഉത്തരവുകൾ, അത് ദൈവികമായ ഉത്തരവുകളാണ്. ആ ഉത്തരവുകൾ ലംഘിക്കുന്നവൻ ദൈവനിന്ദ പ്രവർത്തിക്കുന്നവനാണ് അല്ലെങ്കിൽ ദൈവനിഷേധിയാണ് എന്നതാണ് തിയോക്രസിയുടെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിനും നേരത്തെ പറഞ്ഞ മതം രാഷ്ട്രീയവും രണ്ടും ഒന്നു തന്നെയാണെന്ന് പറയുന്ന കാഴ്ചപ്പാടിനും ദൈവത്തിനും ഉള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്ന കാഴ്ചപ്പാടിനും അതിനെല്ലാം നടുവിൽ അല്പം വ്യതിരിക്തമായ ഒരു കാഴ്ചപ്പാടാണ് മതവും രാഷ്ട്രീയവും എന്ന കാര്യം പറയുമ്പോൾ ഇസ്ലാമിനുള്ളത്. ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിലെ കാര്യങ്ങൾ രണ്ടുതരം കാര്യങ്ങളുണ്ട്. നമുക്ക് ചെയ്യേണ്ട, പറയേണ്ട, ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ ഇസ്ലാമികമായ രാഷ്ട്രീയ പരിപ്രേക്ഷ്യമനുസരിച്ച് രണ്ടുതരമാണ്. ഒന്ന്, അമ്രുല്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കാര്യം. മറ്റൊന്ന് അമ്രുഹും, മനുഷ്യന്മാരുടെ കാര്യം. ലൈസലക മിനൽ അംരി ശൈഉൻ, കാര്യത്തിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അമ്ര, അമ്ര എന്ന് പറഞ്ഞ വാക്കിന് കാര്യമെന്നും കൽപ്പന അല്ലെങ്കിൽ ശാസന എന്നും അർത്ഥമുണ്ട്. ലൈസലക്കമിനെല്ലാം അമ്ര ചെയ്യൂ എന്ന് പറഞ്ഞാൽ കൽപ്പനയിൽ അല്ലെങ്കിൽ ശാസനയിൽ യാതൊന്നും തന്നെ നിനക്കില്ല എന്ന് അള്ളാഹു പ്രവാചകനോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചിക ഭരണങ്ങളിൽ അള്ളാഹു തീരുമാനിച്ച് നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ് ആ അമ്ര എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ പ്രവാചകനോ പ്രവാചകന്റെ അനുയായികൾക്കോ പിൻഗാമികൾക്കോ യാതൊരു അവകാശവുമില്ല. അത് അള്ളാഹു തീരുമാനിക്കേണ്ടതാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സുബ്ഹ് നമസ്കാരം രണ്ട് റക്അത്താണ് എന്നത് അള്ളാഹു തീരുമാനിച്ച കാര്യമാണ്. ആ കാര്യം ഒരു മുസ്ലിം ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഒരു മുസ്ലിം ജനപ്രതിനിധി സഭയ്ക്ക് ആ കാര്യത്തിൽ മാറ്റം വരുത്താൻ അവകാശമില്ല. റമദാനിലെ 29-30 ദിവസങ്ങളിലാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിച്ച കാര്യമാണ്. എന്നാൽ ഒരു രാഷ്ട്രത്തിന്റെ തലസ്ഥാനം എവിടെയായിരിക്കണം, ആ തലസ്ഥാനത്ത് ഏതൊക്കെ കാര്യാലയങ്ങൾ ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കണം, ഗതാഗതം എങ്ങനെയായിരിക്കണം, വിദ്യാലയം എങ്ങനെയായിരിക്കണം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം പോലെ അല്ലെങ്കിൽ നോമ്പ് നോൽക്കേണ്ട ദിവസങ്ങളുടെ കാര്യം പോലെ അങ്ങനെയുള്ള ഒരു വിഷയമല്ല. അതെങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? അംറുഹും ഷൂറാ ബൈനഹും, അംറുഹും അവരുടെ കാര്യം, മനുഷ്യന്മാരുടെ കാര്യം, ഷൂറാ ബൈനഹും മനുഷ്യന്മാർ തമ്മിൽ കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. നിസ്കാരത്തിന്റെ കാര്യമോ മനുഷ്യന്മാർ കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ടതല്ല. നിസ്കാരത്തിന്റെ റക്അത്ത് എത്രയാണെന്നുള്ളത് മനുഷ്യന്മാർ കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ടതല്ല. നിർബന്ധമായിട്ട് നോമ്പ് നോൽക്കേണ്ട ദിവസം എത്രയാണ്, ഹജ്ജിന്റെ ഫർളുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനുഷ്യന്മാർ കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ടതല്ല. അപ്പോ ഇസ്ലാമികമായ ഒരു മുസൽമാന്റെ ജീവിത കാര്യങ്ങളെ രണ്ടായി തിരിക്കേണ്ടതുണ്ട്. ഒന്ന് അള്ളാഹു നിശ്ചയിച്ച് അതേ രൂപത്തിൽ നടക്കേണ്ടതും മനുഷ്യന്മാർക്ക് തീരുമാനാധികാരം ഇല്ലാത്തതുമായ കാര്യം. മറ്റൊന്ന് മനുഷ്യന്മാർ അവരുടെ അറിവ്, അവരുടെ അനുഭവങ്ങൾ, അവരുടെ കഴിവുകൾ, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ശരിയായ കാര്യവിവരമുള്ളവർ തമ്മിലുള്ള കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട കാര്യം. അത്തരം കാര്യങ്ങളാണ് ഭരണപരമായ കാര്യങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന കാര്യങ്ങളും. അപ്പോ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയതിനപ്പുറത്തുള്ള കാര്യങ്ങളിലൊക്കെ മനുഷ്യന്മാർ സ്വതന്ത്രമായി കൂടിയാലോചന നടത്തിയിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നതാണ് ഇസ്ലാമികമായ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാട്. അവിടെ ഒരു ഭരണാധികാരിക്കും അപ്രമാദിത്വമില്ല. ഒരു ക്രൈസ്തവ മതഭരണാധികാരിയും ഒരു മുസ്ലിം ഭരണാധികാരിയും തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ മാർപ്പാപ്പയും ഉമറുൽ ഖത്താബും തമ്മിലുള്ള വ്യത്യാസം. മാർപ്പാപ്പ ദൈവികമായ അധികാരത്തിന്റെ കേന്ദ്രമാണ്. ഉമറുൽ ഖത്താബ് മുസ്ലിംകളാൽ തെരഞ്ഞെടുക്കപ്പെട്ട അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനമുള്ള ആളായിരുന്നു. അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അമീറുൽ മുഅ്മിനീൻ ഖലീഫ അമീറുൽ മുഅ്മിനീൻ സ്വന്തമായിട്ടൊരു നിയമം നിർമ്മിക്കാൻ അധികാരമുണ്ടായിരുന്നില്ല. അദ്ദേഹം മിമ്പറിൽ നിന്ന് മഹറിന്റെ പരിധി നിശ്ചയിക്കേണ്ടതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ എതിരാണ് നിങ്ങൾ പറയുന്നത്, വലവ് ആത്തയിത്തും യഹദാഹുന്ന കിംതാറൻ, നിങ്ങളുടെ ഭാര്യമാരിൽ ഒരാൾക്ക് ഒരു കൂമ്പാരം സ്വർണം തന്നെ മഹറായി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വാങ്ങാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കെ മഹർ ഇത്ര മാത്രമേ ആകാവൂ എന്ന് നിർണയിക്കാൻ താങ്കൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമറുൽ ഖത്താബ് പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞതാണ് ശരി, മഹറിൽ പരിശോധിക്കാൻ ഞാൻ തയ്യാറില്ല. നേരെ മറിച്ച് മാർപ്പാപ്പയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. മാർപ്പാപ്പ ഏത് സമയത്ത് എപ്പോൾ എടുക്കുന്ന തീരുമാനവും മാർപ്പാപ്പയിൽ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക സങ്കല്പത്തിലെ ഒരു ഘടകം മാർപ്പാപ്പയിൽ കുടികൊള്ളുന്ന കാരണത്താൽ മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് അപ്രമാദിത്വമുണ്ട്. പേപ്പൽ ഇൻഫാലിബിലിറ്റി എന്ന് പറയും, പാപ്പായുടെ അപ്രമാദിത്വം, പേപ്പൽ ഇൻഫാലിബിലിറ്റി. അതെന്തുകൊണ്ടാണ് ആ ഇൻഫാലിബിലിറ്റി അല്ലെങ്കിൽ അപ്രമാദിത്വം ഉണ്ടാകുന്നത്? ക്രൈസ്തവ ദൈവസങ്കല്പം അനുസരിച്ച് ദൈവം മൂന്നാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ആളത്വങ്ങൾ ചേർന്നതാണ് ക്രൈസ്തവ ദൈവസങ്കല്പം. ആ ദൈവസങ്കല്പത്തിൽ പരിശുദ്ധാത്മാവ് എന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു തസ്തിക ഉണ്ടാക്കിയിരിക്കുന്നത് വികാരിമാരുടെ, ബിഷപ്പുമാരുടെ, മാർപ്പാപ്പമാരുടെ വാക്കുകൾക്ക് അപ്രമാദിത്വമുണ്ട് എന്ന് സ്ഥാപിക്കാനാണ്. അവരെ ഹോളി ഗോസ്റ്റിന്റെ സീറ്റ് എന്ന നിലക്ക്, വിശുദ്ധാത്മാവിന്റെ ഇരിപ്പിടങ്ങൾ എന്ന നിലക്ക് മാർപ്പാപ്പമാരുടെ താക്രിക ലേഖനങ്ങൾക്കും അവരുടെ ഉത്തരവുകൾക്കും തികച്ചും ദൈവികമായ അപ്രമാദിത്വമുണ്ട്. അതുകൊണ്ട് മാർപ്പാപ്പ ഏത് നിയമം പുറപ്പെടുവിച്ചാലും അതിനെതിർക്കുന്നത് മതഭ്രഷ്ടാണ് അല്ലെങ്കിൽ മതനിന്ദയാണ് എന്ന കാഴ്ചപ്പാട് നിലനിൽക്കുന്നു. അതേ ദിവസത്തിൽ ഉമറുൽ ഖത്താബിന്റെ കാര്യത്തിലും അബൂബക്കർ സിദ്ദീഖിന്റെ കാര്യത്തിലും മഹാന്മാരായ സഹാബികൾക്കുണ്ടായിരുന്ന തീരുമാനം എന്താണല്ലോ, എപ്പോൾ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അബൂബക്കർ സിദ്ദീഖ് ഭരിക്കുന്നുവോ അപ്പോൾ അനുസരണം, എപ്പോൾ ഖുർആനെതിരിൽ അബൂബക്കർ സിദ്ദീഖ് വിധിക്കുന്നുവോ അപ്പോൾ അനുസരണമില്ല. എങ്ങനെ? അള്ളാഹുവിന്റെ കിതാബിന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിധി നൽകിയാൽ സഹാബാക്കൾ അനുസരിക്കാൻ തയ്യാറായിരുന്നു. അതല്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിധി നൽകുന്നതെന്നുണ്ടെങ്കിൽ അനുസരിക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല.
സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പോലും പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വസ്ത്രം വിതരണം ചെയ്തു കൊടുത്ത സമയത്ത് ആളുകൾ അതിനെപ്പറ്റി പരാതി പറഞ്ഞ സംഭവം. ഞാൻ ആ കഥ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ ഇസ്ലാമിക ഭരണാധികാരി ചിലരൊക്കെ പറയും പോലെ തെറ്റുപറ്റാത്ത ദൈവത്തിന്റെ പ്രതിനിധി എന്ന നിരക്കല്ല ഭരണാധികാരം നടത്തുന്നത്. ദൈവത്തിന്റെ പ്രതിനിധി എന്നൊരു പ്രയോഗമുണ്ടല്ലോ, ആ പ്രയോഗം അസംബന്ധമാണ്. ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്, പരിശുദ്ധ ഖുർആനിൽ ദൈവത്തിന്റെ പ്രതിനിധി എന്ന വാക്ക് പ്രയോഗിച്ചിട്ടില്ല. സഹീഹായ ഒരു ഹദീസിലും ദൈവത്തിന്റെ പ്രതിനിധി എന്ന വാക്ക് പ്രയോഗിച്ചിട്ടില്ല. പിൽക്കാലത്ത് വന്ന ഇസ്ലാമിലെ രാഷ്ട്രീയവൽക്കരിച്ച ചില ചിന്തകന്മാരാണ് ദൈവത്തിന്റെ പ്രതിനിധി എന്ന വാക്കുണ്ടാക്കിയത്. പരിശുദ്ധ ഖുർആനിലുള്ളത് ഇനി ജാലുൻ ഫിൽ അർളി ഖലീഫത്തൻ, ഞാൻ ഈ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്ന ഖലീഫത്തീന്നല്ല, ഈ ഭൂമിയിൽ ഞാൻ എന്റെ ഖലീഫയെ നിശ്ചയിക്കുന്നു എന്നല്ല പറഞ്ഞത്, ഈ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കുന്നു എന്നാണ്. ഖലീഫ ഒരു വർഗനാമമാണ്. തലമുറ തലമുറകളായി അനുഭവങ്ങളും അറിവുകളും സമ്പത്തുകളും കൈമാറി നിരന്തരമായ നാഗരിക പുരോഗതിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിവർഗമെന്നാണ് ഖലീഫ എന്നുള്ള വാക്കുകൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഭൂമിയിൽ സ്വതന്ത്രമായ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനപതി, പക്ഷെ ദൈവത്തിന്റെ പ്രതിനിധിയല്ല. ദൈവത്തിന്റെ പ്രതിനിധി എന്ന മാർപ്പാപ്പയെ പോലെ അപ്രമാദിത്വമുള്ള പ്രതിനിധി എന്നാണ് വരിക. അങ്ങനെ മാർപ്പാപ്പയെ പോലെ അപ്രമാദിത്വമുള്ള ദൈവത്തിന്റെ പ്രതിനിധി എന്ന സങ്കല്പം ഇസ്ലാമിന് അന്യമാണ്. അങ്ങനെ ഒരു സങ്കല്പം ഇസ്ലാമിലില്ല. അപ്പൊ ഖലീഫ എന്ന് പറഞ്ഞാൽ പല ആളുകളും ധരിച്ചിട്ടുള്ള മാതിരി മുസ്ലിം ഭരണാധികാരിക്ക് മാത്രമുള്ള പേരല്ല ഖലീഫ എന്ന പേര്. മുഴുവൻ മനുഷ്യന്മാരും ഖലീഫയാണ്. ഇനി ജാലുൻ ഫിൽ അർളി ഖലീഫ എന്ന ഈ ഭൂമിയിൽ ഞാൻ ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആദൻ നബിക്ക് മാത്രമുള്ള സ്ഥാനമല്ല, അമ്പിയാക്കന്മാർക്ക് മാത്രമുള്ള സ്ഥാനമല്ല, ഭൂമിയിലെ മുഴുവൻ മനുഷ്യന്മാരും ഖലീഫമാരാണ്. എന്താണ് ആ ഖിലാഫത്തിന്റെ അർത്ഥം? ഇന്നാറണല സമാവാസി വല്ല അറളി മുൽ ജിബാലി അവൈനാൻഹാഷ്വക്രമിൻഹാമനഹുഖാൻ. അവിടെ പറയുന്നത് സ്വതന്ത്രമായ ദൌത്യ നിർവഹണം, സ്വതന്ത്രമായ ഉത്തരവാദിത്വ നിർവഹണം, അത് ഈ പ്രപഞ്ചത്തിലുള്ള പല ഘടകങ്ങളുടെ മുമ്പിലും അള്ളാഹു അവതരിപ്പിച്ചു. ആ പ്രാപഞ്ചിക ഘടകങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഏറ്റെടുത്തില്ല, മനുഷ്യൻ അത് ഏറ്റെടുത്തു. അത് നിർവഹിക്കുന്നവർക്ക് മനുഷ്യൻ അവിവേകിയും അക്രമിയുമായിരിക്കുന്നു എന്ന് പറയുന്ന ആയത്തിൽ വ്യക്തമാക്കുന്ന അമാനത്തുണ്ട്. അമാനത്ത് മുഴുവൻ മനുഷ്യന്മാർക്കുമുള്ള അമാനത്താണ്. അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് മാത്രം ഈ ലോകത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു ഭരണാധികാരിക്ക് മാത്രമുള്ളതല്ല, അത് രാഷ്ട്രീയവുമായി മാത്രം ബന്ധപ്പെട്ടതുമല്ല. മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ പൊതുവായ പ്രത്യേകതയാണ് ഭൂമിയിൽ മനുഷ്യനെ അള്ളാഹു ഖലീഫയാക്കിയിരിക്കുന്നു എന്ന കാര്യം. എന്നാൽ ഇസ്ലാമിലെ ഭരണാധികാരിയുടെ പേരെന്താണ്? പല ആളുകളും വിചാരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് ഖലീഫത്തുള്ളാഹിയാണെന്നാണ്. ഇവിടെ നിരന്തരമായി ചില ആളുകൾ ഇസ്ലാമിന്റെ സാങ്കേതിക പദങ്ങളിൽ വെള്ളം ചേർത്ത കാരണത്താൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തസ്തിക ഖലീഫത്തുള്ളാഹി എന്ന തസ്തികയായിരുന്നു എന്ന്. മുസ്ലിം ലോകം അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. മഹാന്മാരായ ഖലീഫ, മഹാന്മാരായ സഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചത് യാ ഖലീഫത്ത റസൂലില്ലാഹി എന്നായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പിൻഗാമിയേ, അള്ളാഹുവിന്റെ പ്രതിനിധി, അള്ളാഹുവിന്റെ പിൻഗാമി എന്നല്ല. അള്ളാഹു എന്തിനാ പിൻഗാമി? അള്ളാഹു എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനല്ലേ? അപ്പോ അള്ളാഹുവിന് പിൻഗാമിയുടെ പ്രശ്നമില്ല. പിന്നെ അള്ളാഹുവിന് കാര്യങ്ങൾ നേർക്ക് നേരെ നടത്താൻ കഴിയില്ലേ? അള്ളാഹുവിന് പ്രതിനിധിയുടെ ആവശ്യവുമില്ല. ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് പോകാൻ പറ്റാത്തയിടത്ത് എന്നെ റെപ്രസെന്റ് ചെയ്യാനാണല്ലോ ഞാൻ പ്രതിനിധിയായിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് സ്വാധീനം ചെലുത്താൻ പറ്റാത്ത ഒരു മേഖലയില്ല, അള്ളാഹുവിന് അധികാരം നടത്താൻ കഴിയാത്ത ഒരു പോയിന്റുമില്ല. ആ നിലയ്ക്ക് തന്നെ അള്ളാഹു ഒരു പകരക്കാരിലൂടെ ഒരു പ്രതിനിധിയിലൂടെ ഈ ഭൂമിയിലെ ഭരണം നടത്തുക എന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. ഈ ഭൂമിയിൽ സ്വതന്ത്രമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു സൃഷ്ടി വിഭാഗം എന്ന് മാത്രമാണ് ഖലീഫ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊസിഷൻ ഒരിക്കലും ഖലീഫത്തുള്ളാഹി ആയിരുന്നില്ല, ഖലീഫത്ത് റസൂലില്ലാഹി ആയിരുന്നു. അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന സ്ഥാനമായിരുന്നില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമി എന്നായിരുന്നു. ഉമർ ബിൻ ഖത്താബ് അധികാരമേറ്റെടുത്തപ്പോൾ സഹാബികൾ അദ്ദേഹത്തെ വിളിച്ചു, യാ ഖലീഫത്ത ഖലീഫത്ത് റസൂലില്ലാഹി, റസൂലിന്റെ പിൻഗാമിയുടെ പിൻഗാമിയായിട്ടുള്ള വ്യക്തിയെ എന്ന് വിളിച്ചു. പക്ഷെ അങ്ങനെ ഖലീഫത്ത് ഖലീഫത്ത് എന്ന് കൂട്ടി വിളിക്കുന്ന പ്രയാസമായപ്പോൾ ആ ശൈലി ഒഴിവാക്കിയിട്ട് ആ അമീർ അൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവേ എന്ന വിളി പിന്നീട് സ്വീകരിച്ചു. അതാണ് പിൽക്കാലത്തുള്ള മുസ്ലിം ഭരണാധികാരികൾ അംഗീകരിച്ചത്. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് മാർപ്പാപ്പയെ ദൈവത്തിന്റെ പ്രതിനിധിയായി, തെറ്റുപറ്റാത്ത പ്രതിനിധിയായി, വിശുദ്ധാത്മാവിന്റെ ആസ്ഥാനമായി കണക്കാക്കുന്നതുപോലെ ദൈവികമായ കാര്യങ്ങളിൽ തെറ്റുപറ്റാത്ത ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ ഒരു മുസ്ലിം ഭരണാധികാരിക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. പിന്നെ ജനങ്ങളാൽ ബൈഅത്ത് ചെയ്യപ്പെട്ട ജനങ്ങളുടെ ഈണം അംഗീകരിക്കുന്ന, ജനങ്ങളിലെ കാര്യബോധമുള്ള ആളുകളുടെ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറുള്ള, ജനായത്ത സമ്പ്രദായത്തിന്റെ ഒട്ടുമുക്കാലും ഭാഗങ്ങൾ അംഗീകരിക്കുന്ന, ജനങ്ങൾ എപ്പോൾ അധികാരത്തിലേക്ക് ഏറ്റുന്നുവോ അപ്പോൾ അധികാരത്തിലേറുന്ന, ജനങ്ങൾ എപ്പോൾ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നുവോ അപ്പോൾ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ബാധ്യസ്ഥനായ, ദൈവികമായ ഒരധികാരവുമില്ലാത്ത, മുസ്ലിംകളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു നായകൻ എന്ന സ്ഥാനം മാത്രമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും ഉണ്ടായിരുന്നത്. അതാണ് ഒരു ഇസ്ലാമിക ഭരണാധികാരിയുടെ സ്ഥാനം. ആ ഭരണാധികാരി ഭരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന നിലക്കല്ല, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയനായി ജീവിക്കേണ്ട, അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിന്ന് ഒരു ഇഞ്ചുപോലും തെറ്റിപ്പോകാൻ അവകാശമില്ലാത്ത, സ്വതന്ത്രമായി തീരുമാനാധികാരമില്ലാത്ത, ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശൂറായുടെയും അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കാൻ അവകാശമുള്ള ഒരു ഭരണാധികാരി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം. ഇനി ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് പെടുക, എന്തൊക്കെയാണ് പെടാതിരിക്കുക എന്നതിനെ സംബന്ധിച്ചും കുറച്ചും കൂടി വ്യക്തത ആവശ്യമുണ്ട്. ഒരു മുസ്ലിം ഭരണാധികാരിക്കും മതപരമായ കാര്യത്തിൽ സ്വന്തമായിട്ട് ഒരു തീരുമാനവും എടുക്കാൻ അവകാശമില്ല. അതാണ് ഇസ്ലാമിക ഭരണാധികാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ നേരത്തെ വ്യക്തമാക്കിയ കാര്യം ഒരു തീരുമാനവും എടുക്കാൻ അവകാശമില്ല. അതാണ് ഇസ്ലാമിക ഭരണാധികാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ നേരത്തെ വ്യക്തമാക്കിയ കാര്യം. മറ്റൊന്ന്, ഏതൊരു മുസ്ലിം ഭരണാധികാരിക്കും ജനങ്ങളുടെ താല്പര്യത്തിനെതിരായി പ്രവർത്തിക്കാൻ അവകാശമില്ല. രണ്ട് കാര്യങ്ങൾ, ഏതൊരു മുസ്ലിം ഭരണാധികാരിക്കും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഏതൊരു മുസ്ലിം ഭരണാധികാരിക്കും ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ അവരുടെ കൂടിയാലോചനയിലൂടെ രൂപപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഭരണം നടത്താനും അവകാശമില്ല. ഈ തരത്തിൽ സ്വന്തമായി പരമമായ അധികാരമില്ലാത്ത, ദൈവത്തിന്റെ പ്രതിനിധി എന്ന പേരിലും അധികാരമില്ലാത്ത, ജനങ്ങളാൽ ബയ്യത്ത് ചെയ്യപ്പെട്ട ഒരു സ്ഥാനം അത് മാത്രമാണ്. പിന്നെ ഈ ജാതിയിലോട്ട് ഖലീഫത്തൻ എന്നതിനോട് ബന്ധപ്പെടുത്തിയിട്ട് ഇവിടെ ചില ആളുകൾ പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യ ഒരു മുസൽമാന്റെ ജീവിതത്തിന്റെ സാക്ഷാത്കാരം തന്നെ ഒരു ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നതാകുന്നു. ഈ ഭൂമിയിൽ ഒരു ഖിലാഫത്ത് സ്ഥാപിക്കുക, ഇസ്ലാമികമായ ഒരു ഭരണം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിക ജീവിതത്തിന്റെ പരമമായ സാക്ഷാത്കാരം. അങ്ങനെ ഒരു ഭരണകൂടം സ്ഥാപിതമാകുമ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥ മുസ്ലിമാകുന്നുള്ളൂ. അതിനുവേണ്ടി പല ഹദീസുകൾ ഉദ്ധരിക്കാറുണ്ട്. ഒരാൾ മരിക്കുമ്പോൾ അവന്റെ കഴുത്തിൽ ഒരു ഭരണാധികാരിയോടുള്ള വിധേയത്വത്തിന്റെ ബന്ധം അവന്റെ കഴുത്തിലില്ലാത്ത രൂപത്തിലാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ ജാഹിരിയ മരണമാണ് മരിക്കുന്നത് എന്ന ഒരു ഹദീസുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരാൾ തന്റെ കാലഘട്ടത്തിലെ മുസ്ലിംകളുടെ ഇമാമിനെ അറിഞ്ഞുകൂടാതെയാണ് മരിച്ചുപോയതെന്നുണ്ടെങ്കിൽ അയാൾ ജാഹിലിയായ മരണമാണ്, അനിസ്ലാമികമായ മരണമാണ് മരിച്ചത് എന്ന് പറയുന്ന ഒരു ഹദീസ് ചിലർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടാക്കിയെന്നല്ല, കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടാക്കിയതാണ്. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയവർക്ക് അതിൽ താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഷിയാ വിഭാഗം എന്ന വിഭാഗമുണ്ട്. ഇന്നും നിങ്ങൾക്കറിയാമല്ലോ ഇറാൻ ഭരിക്കുന്നത് ഷിയാക്കളാണ്. ഷിയാക്കളുടെ തത്വം എന്താണെന്നറിയോ? ആലുൻ നബിയെ ഇത്രത്തുഹുൽ മഹസൂമോൻ. ആലുൻ നബിയെ പ്രവാചക കുടുംബം എന്ന് പറഞ്ഞാൽ ഇത്രത്തുഹുൽ മഹസൂമോൻ, പാപമുക്തരായ, ഇൻഫാലിബിലിറ്റി ഉള്ള, അപ്രമാദിത്വമുള്ള, ഒരിക്കലും തെറ്റുപറ്റാത്ത മഹസൂമുകളായ ഇമാമുകളാണ് നബിയുടെ കുടുംബം. അലിബി നബി താലിബിന്റെയും ഫാത്തിമാബിയുടെയും മക്കളും മക്കളുടെ മക്കളുടെ മക്കളുമായിട്ട് വന്നിട്ടുള്ള ആളുകൾ ആരും തന്നെ ഒരു കാര്യത്തിലും തെറ്റുപറ്റാത്തവരാണ്. മാർപ്പാപ്പക്ക് എങ്ങനെ അപ്രമാദിത്വമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുവോ അതേ തരത്തിൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഇമാമുകൾക്ക് അപ്രമാദിത്വമുണ്ട് എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ആ ഷിയാക്കൾ പറഞ്ഞുണ്ടാക്കിയതാണ് തന്റെ കാലഘട്ടത്തിൽ ഇമാമിനെ അറിയാതെ മരിച്ചുപോയാൽ നരകത്തിലാണെന്നും, അതുപോലെ ഒരു ഇമാമിനുള്ള ബൈത്ത് ഷിയാത്ത് രൂപത്തിൽ മരിച്ചുപോയാൽ ജാഹിരിയ മരണമാണ് എന്നുമൊക്കെ പറഞ്ഞുണ്ടാക്കിയത് അവരാണ്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്ക് മാർപ്പാപ്പയെ സംബന്ധിച്ചുള്ള സങ്കല്പം എന്താണോ അതേ സങ്കല്പം നബി കുടുംബത്തിലെ നേതാക്കന്മാരുടെ മേൽ ആരോപിച്ചുകൊണ്ട് തികച്ചും അനിസ്ലാമികമായ ഒരു രാഷ്ട്രീയ പ്രവണതയിലേക്ക് ഷിയായിസം വഴുതിപ്പോവുകയാണ് ഉണ്ടായത്. ഇന്നും നിങ്ങൾക്കറിയാം ആ ഷിയായിസവും ഇവിടത്തെ ഇസ്ലാമിസവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. ഇറാനിൽ വിപ്ലവം നടന്ന ഉടനെ ഇവിടത്തെ പ്രബോധനത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു ലേഖന പരമ്പര, സയ്യിദ് ഹുസൈൻ നസറിന്റെ ലേഖന പരമ്പര. എന്താണ് ഷിയായിസം എന്ന് വിശദീകരിക്കുന്ന ലേഖന പരമ്പര? എന്തിനത് പ്രസിദ്ധീകരിച്ചു? ഇമാമുകളെ സംബന്ധിച്ച ഷിയായിസത്തിന്റെ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് പറച്ചുകൊണ്ട് നേർക്കു നേരെ ഇമാമിനെ നിശ്ചയിക്കുകയാണെന്നും അടച്ചോ നിശ്ചയിച്ച് ഇമാമിന് തെറ്റുപറ്റുകയില്ല എന്നൊക്കെയുള്ള വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസത്തെ ഒരു ഐഡിയോളജിയായി ഒരു പ്രത്യേക ശാസ്ത്രമായി അവതരിപ്പിക്കുക എന്നതായിരുന്നു സയ്യിദ് ഹുസൈൻ നസറിന്റെ ലേഖനം പ്രസിദ്ധീകരിക്കുമ്പോൾ പ്രബോധനത്തിനുണ്ടായിരുന്ന താല്പര്യം. ഇന്നും അവിടെ നിന്ന് മാറിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഫൌണ്ടേഷനും മറ്റുമൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കാൻ ആ ഏർപ്പാടെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അവർ നിന്നിരുന്നിടത്തുനിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ സങ്കല്പം അല്ല ഇസ്ലാമിലുള്ളത്. നേരെ മറിച്ച് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിധി കൽപ്പിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ അനുസരിക്കാം കേട്ടുകൊള്ളാം, അല്ല അതിനെതിരാണ് വിധിക്കുന്നതെങ്കിൽ ലാ സമ്മം വലാത്തായ ഞങ്ങൾ കേൾക്കാനും അനുസരിക്കാനും തയ്യാറില്ല എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കന്മാരായിരുന്നു ഈ ഖലീഫമാർ. ഇനി ഇതിനെതിരായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ വിശദാംശത്തിലേക്ക് കടക്കാൻ ഒട്ടേറെ സമയം വേണം. അത് എത്രത്തോളം എനിക്ക് നിർവഹിക്കാൻ കഴിയും എന്ന് എനിക്ക് ആശങ്കയുണ്ട്. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കാറുള്ളത് അള്ളാഹുവിന്റെ ഹാക്കിമിയത്ത് എന്ന കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ യാതൊരു ഇലാഹുമില്ല എന്ന വാക്കിനെ മുസ്ലിങ്ങൾ ധരിച്ച അർത്ഥം തെറ്റാണ് എന്നും, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ അനുസരിക്കപ്പെടേണ്ടവനില്ല എന്നും, അള്ളാഹു അല്ലാതെ അടിമവേല ചെയ്യപ്പെടേണ്ടവനില്ല എന്നും, അള്ളാഹു അല്ലാതെ ഭരണാധികാരിയില്ല എന്നും ഒക്കെയുള്ള അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് വാദിച്ചുകൊണ്ട് തൗഹീദുൽ ഹാക്കിമിയത്ത് എന്ന തൗഹീദ് തന്നെ പറഞ്ഞുണ്ടാക്കിയിരിക്കുകയാണ്. തൗഹീദുൽ ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞാൽ ഭരണാധികാരം പടച്ചവന് മാത്രമാകുന്നു, വേറെ ആർക്കുമില്ല. ഹാക്കിം ലാ ഹാക്കിം ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഒരു ഹാക്കിമില്ല എന്ന ഒരു തൗഹീദ് പറഞ്ഞുണ്ടാക്കിയിട്ട് അതിനെതിരിൽ അള്ളാഹുവിന്റെ ഹാക്കിമിയത്തല്ലാത്ത ഒരു ഹാക്കിമിയത്തും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ ഇസ്ലാമിൽ രാഷ്ട്രീയം ഇസ്ലാമിക രാഷ്ട്രീയത്തെ സങ്കീർണമാക്കി തീർത്തത്. യഥാർത്ഥത്തിൽ ഖുർആനിലെ ചില പ്രയോഗങ്ങളിൽ ആ പ്രയോഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു ഏറ്റവും അധികം പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാകുന്നു എന്ന് പറഞ്ഞാൽ ആ റഹമത്തിന് നമ്മൾ ഒരു അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. ആ റഹമത്ത് എങ്ങനത്തെ റഹമത്താണ്? റഹമത്ത് ഈ വസ്യത്ത് കുല്ല ചെയ്യൻ, എന്റെ കാരുണ്യം സകല വസ്തുക്കളെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാകുന്നു. അള്ളാഹുവിന്റെ റഹമത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും ഉൾക്കൊള്ളാൻ മാത്രം വിപുലമായ വ്യാപകമായ റഹമത്താകുന്നു. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ റഹീം എന്ന് വിളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന പ്രവാചകൻ റഊഫുൻ റഹീമാകുന്നു, ഏറ്റവുമധികം ദയയുള്ള ഏറ്റവുമധികം കാരുണ്യമുള്ള പ്രവാചകനാകുന്നു. അപ്പൊ പ്രവാചകന്റെ റഹമത്ത് പ്രശ്നന്റെ റഹമത്തിന് അത്ര ഉണ്ടാവോ? ഇല്ല. ഒരു മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹു നൽകിയ കാരുണ്യത്തിന്റെ വളരെ ചെറിയൊരു അംശമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കാരുണ്യം. പക്ഷെ രണ്ടിനും റഹീം എന്ന വാക്കു എന്തിനത് പ്രസിദ്ധീകരിച്ചു? ഇമാമുകളെ സംബന്ധിച്ച ഷിയായിസത്തിന്റെ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് പടച്ചവൻ നേർക്കു നേരെ ഇമാമിനെ നിശ്ചയിക്കുകയാണെന്നും പടച്ചവൻ നിശ്ചയിച്ച് ഇമാമിന് തെറ്റുപറ്റുകയില്ല എന്നൊക്കെയുള്ള വിശ്വാസമുണ്ടല്ലോ. ആ വിശ്വാസത്തെ ഒരു ഐഡിയോളജിയായി ഒരു പ്രത്യേക ശാസ്ത്രമായി അവതരിപ്പിക്കുക എന്നതായിരുന്നു സയ്യിദ് ഹുസൈൻ നസറിന്റെ ലേഖനം പ്രസിദ്ധീകരിക്കുമ്പോൾ പ്രബോധനത്തിനുണ്ടായിരുന്ന താല്പര്യം. ഇന്നും അവിടെ നിന്ന് മാറിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഫൌണ്ടേഷനും മറ്റുമൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കാൻ ആ ഏർപ്പാടെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അവർ നിന്നിരുന്നിടത്തുനിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ സങ്കല്പം അല്ല ഇസ്ലാമിലുള്ളത്. നേരെ മറിച്ച് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിധി കൽപ്പിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ അനുസരിക്കാം കേട്ടുകൊള്ളാം, അല്ല അതിനെതിരാണ് വിധിക്കുന്നതെങ്കിൽ ലാ സമ്മം വലാത്തായ ഞങ്ങൾ കേൾക്കാനും അനുസരിക്കാനും തയ്യാറില്ല എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കന്മാരായിരുന്നു ഈ ഖലീഫമാർ. ഇനി ഇതിനെതിരായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ വിശദാംശത്തിലേക്ക് കടക്കാൻ ഒട്ടേറെ സമയം വേണം. അത് എത്രത്തോളം എനിക്ക് നിർവഹിക്കാൻ കഴിയും എന്ന് എനിക്ക് ആശങ്കയുണ്ട്. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കാറുള്ളത് അള്ളാഹുവിന്റെ ഹാക്കിമിയത്ത് എന്ന കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ യാതൊരു ഇലാഹുമില്ല എന്ന വാക്കിന് അള്ളാഹു അല്ലാതെ അനുസരിക്കപ്പെടേണ്ടവനില്ല എന്നും, അള്ളാഹു അല്ലാതെ അടിമവേല ചെയ്യപ്പെടേണ്ടവനില്ല എന്നും, അള്ളാഹു അല്ലാതെ ഭരണാധികാരിയില്ല എന്നും ഒക്കെയുള്ള അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് വാദിച്ചുകൊണ്ട് തൗഹീദുൽ ഹാക്കിമിയത്ത് എന്ന തൗഹീദ് തന്നെ പറഞ്ഞുണ്ടാക്കിയിരിക്കുകയാണ്. തൗഹീദുൽ ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞാൽ ഭരണാധികാരം പടച്ചവന് മാത്രമാകുന്നു, വേറെ ആർക്കുമില്ല. ഹാക്കിം ലാ ഹാക്കിമ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഒരു ഹാക്കിമില്ല എന്ന ഒരു തൗഹീദ് പറഞ്ഞുണ്ടാക്കിയിട്ട് അതിനെതിരിൽ അള്ളാഹുവിന്റെ ഹാക്കിമിയത്തല്ലാത്ത ഒരു ഹാക്കിമീയത്തും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ ഇസ്ലാമിൽ രാഷ്ട്രീയം, ഇസ്ലാമിക രാഷ്ട്രീയത്തെ സങ്കീർണമാക്കി തീർത്തത്. ചില ആളുകൾ മലിക്ക് എന്ന വാക്കിനെ പറ്റി പറയാറുണ്ട്, ഇസ്ലാം തകർന്നത് ഖിലാഫത്തിന് പകരം ഉലൂക്കിയത്ത് വന്നതുകൊണ്ടാണ്. ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരുപാട് സാഹിത്യങ്ങളിൽ അങ്ങനെ പരാമർശമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു ഈ ഭൂമിയിൽ സ്ഥാപിച്ചത് ഖിലാഫത്തായിരുന്നു. ആ ഖിലാഫത്തിന്റെ സ്ഥാനത്ത് മുൽക്കിയത്ത്, മുലൂക്കിയത്ത്, രാജാധികാരം എന്ന് പറയുന്ന ഏർപ്പാടുണ്ടാക്കിയിട്ട് ജാഹിരിയത്തിലേക്ക് വഴുതി പോവുകയാണ് ചെയ്തത്. എന്നാൽ അത് ശരിയാണോ? ദാവൂദ് നബി അലൈഹി സ്വലാം മലിക്കായിരുന്നു എന്നാ ഖുർആൻ പഠിപ്പിക്കുന്നത്, രാജാവായിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാം മലിക്കായിരുന്നു, രാജാവായിരുന്നു എന്നാ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുപോലെ ബനൂ ഇസ്രായീലിന്റെ ആവശ്യപ്രകാരം താലൂത്തിനെ മലിക്കായിട്ട് ഇന്നല്ലാഹു ഖദ് ബഅസലകും താലൂത്ത മലിക്കൻ, അള്ളാഹു ഇതാ നിങ്ങൾക്ക് താലൂത്തിനെ മലിക്കായി നിയമിച്ചു എന്നിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ മുൽക്കിനെ പറ്റി പറഞ്ഞെടുത്ത് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട് ആ മുൽക്കിന് പരിമിതിയുണ്ട്. പടച്ചോന്റെ മുൽക്ക് ഒരു വകയും മനുഷ്യന്മാരുടെ മുൽക്ക് വേറെ ഒരു വകയാണ്. അതെങ്ങനെയാ പറഞ്ഞത്? കുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക്കം അന്തശാവു വ തൻസിവൽ മുൽക്കം ഇമ്മൻ തശാവു വ തൊഴിസു മന്തശാവു വ തുവില്ലു മന്തശാവു വിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. കുൽ പറയുക, അള്ളാഹുമ്മ മാലിക്കൽ മുൽക്കി, എല്ലാ രാജാധികാരത്തിന്റെയും ഉടമസ്ഥനായ അള്ളാഹുവേ. അപ്പം മലിക്ക് എന്ന് പറയുന്ന സ്ഥാനം പലർക്കും ഉണ്ടാകാം, മാലിക്കുൽ മുൽക്ക് എന്ന സ്ഥാനം ആർക്ക് മാത്രമേ ഉള്ളൂ? പടച്ചതമ്പുരാന് മാത്രമേ ഉള്ളൂ. മുൽക്ക് ഈ ഭൂമിയിലെ പ്രാദേശികമോ അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിൽ മുഴുവൻ ഒതുങ്ങി നിൽക്കുന്നതോ അല്ലെങ്കിൽ ഭൂഖണ്ഡാന്തരമായി വ്യാപിച്ചു കിടക്കുന്നതോ ആയ ഏത് അധികാരവും അള്ളാഹു നൽകുന്ന മനുഷ്യന്മാർക്ക് ഉണ്ടാവും. അള്ളാഹു മനുഷ്യന്മാർക്ക് അധികാരം നൽകുന്ന കാര്യത്തിൽ അള്ളാഹുവിന് പിശുക്കൊന്നുമില്ല. പക്ഷേ അതിന്റെയൊക്കെ മീതെ പടച്ചവന് അധികാരമുണ്ട്. എപ്പോഴാണ് അധികാരത്തിൽ നിന്ന് ഇറക്കേണ്ടത്, എപ്പോഴാണ് അധികാരത്തിൽ കയറ്റേണ്ടത് എന്നൊക്കെ പടച്ചവനറിയാം. അപ്പൊ എല്ലാ അധികാരികളുടെയും മേലെ ഭരണം നടത്തുന്ന അധികാരി എന്നുള്ളതാണ് അള്ളാഹുവിന്റെ സ്ഥാനം. അപ്പോൾ ഒരു സാധാ ഭരണാധികാരിയെ ഒരാൾ അംഗീകരിച്ചാൽ അത് അള്ളാഹുവിന്റെ ഹാക്കിമീയത്തിൽ അയാളെ പങ്കു ചേർക്കാവുകയില്ല. നമ്മള് സർക്കാരിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ഒരു കവറിന്മേൽ ഒരു രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചാൽ താവൂത്തിന് അനുസരിക്കലല്ലേ? താവൂത്താണല്ലോ ഡൽഹിയിൽ ഭരിക്കുന്നത്, തപാൽ ഡിപ്പാർട്ട്മെന്റ് താവൂത്തിന്റെ ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോ ഒരു കവറിന്മേൽ സ്റ്റാമ്പ് ഒട്ടിച്ചാൽ താവൂത്തിനെ അനുസരിക്കുകയും താവൂത്തിനുള്ള ഇബാദത്താവുകയും ചെയ്യും എന്ന് പറയുന്ന ആ തത്വശാസ്ത്രമുണ്ടല്ലോ, അത് അസംബന്ധമാണ്. കാരണം ഈ ഭൂമിയിലെ തപാൽ വകുപ്പും റെയിൽവേ വകുപ്പും ട്രാൻസ്പോർട്ട് വകുപ്പും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ എന്ന് പറയാൻ പടച്ചോനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള ആനക്കാര്യമൊന്നുമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ ഏത് സമയത്ത് മാറ്റങ്ങൾ വരുത്താനും ആ അധികാരമുള്ളവരൊക്കെ പിഴുതെറിയാനും അതിനൊക്കെ സാധിക്കും. അപ്പോ ഹാക്കിം എന്ന സ്ഥാനം പരമമായ അർത്ഥത്തിൽ പടച്ചോന് മാത്രമുള്ളതാണ്. അതേസരത്തിൽ അള്ളാഹു നൽകുന്നിടത്തോളം കാലം അള്ളാഹു നൽകുന്ന മേഖലയിൽ അധികാരം നടത്തുക എന്നത് മനുഷ്യന്മാർക്ക് ഉണ്ടാകാവുന്നതാണ്. അത് ന്യായമായാണെങ്കിൽ പടച്ചവൻ പ്രതിഫലം നൽകും, അന്യായമാണെങ്കിൽ പടച്ചവൻ ശിക്ഷിക്കുകയും ചെയ്യും. അത്ര കാര്യത്തിലുള്ളൂ. അവ അള്ളാഹുവിന്റെ ഹാക്കിമീയത്തിലുള്ള തൗഹീദ്, അധീശാധികാരത്തിൽ ഭരണകർത്തൃത്വത്തിൽ അള്ളാഹു ഏകനാണ് എന്ന വസ്തുത പരമമായ അർത്ഥത്തിൽ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രാദേശികമോ ദേശീയമോ ആയ ഈ ജീവിതത്തിന്റെ ഉപരി മേഖലയിൽ മാത്രം നിലകൊള്ളുന്ന ആ അടിസ്ഥാനത്തിലുള്ള ഒരു ഹുക്മുണ്ടല്ലോ ആധിപത്യം, ആ ആധിപത്യം അള്ളാഹു ആർക്കൊക്കെ നൽകിയിട്ടുണ്ടോ അവർക്കൊക്കെ നടത്താവുന്നതാണ്. അത് അള്ളാഹുവോട് ആരെയും പങ്കു ചേർക്കലാവുകയില്ല, ബഹുദൈവത്വമാവുകയില്ല, പടച്ചവന്റെ അധീശാധികാരത്തെ ചോദ്യം ചെയ്യലാവുകയില്ല. പിന്നെ ഇനി അതുമായി ബന്ധപ്പെടുത്തിയിട്ട് മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഇസ്ലാം? എന്താണ് ഒരു ഭൗതിക വിമോചന പ്രസ്ഥാനം? കമ്മ്യൂണിസം ഒരു ഭൗതിക വിമോചന പ്രസ്ഥാനമാണ്, ലിബറൽ ഡെമോക്രസി ഒരു ഭൗതിക വിമോചന പ്രസ്ഥാനമാണ്, ഇസ്ലാമോ ഇസ്ലാം മനുഷ്യമോചന പ്രസ്ഥാനമാണ് എന്നാണ് പലരും പറയാറുള്ളത്. ഞാൻ എതിർക്കുന്നില്ല, മനുഷ്യമോചനത്തിനുള്ള പ്രസ്ഥാനമാണ് ഇസ്ലാം എന്ന ആശയത്തെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ അതല്പം വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ വിമോചനം രണ്ടു തരമുണ്ട്. ഒരു മനുഷ്യനെ അടിമത്വത്തിൽ വിമോചിപ്പിക്കൽ, അത് ഒരു വിമോചനമാണ്. ആ വിമോചനത്തിന് ഭൌതികമായ മാനമാണുള്ളത്, മെറ്റീരിയൽ ഡൈമെൻഷനാണ് ആ വിമോചനത്തിനുള്ളത്. ഒരു മനുഷ്യനെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കൽ, അത് മോചനമാണ്. അതിന്റെ മാനവും ഭൌതികമാണ്, ലൗകികമാണ്, മെറ്റീരിയൽ ഡൈമെൻഷനാണ് അതിനുള്ളത്. പിന്നെ ചൂഷണത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കൽ, അത് ആ മോചനത്തിന്റെയും മാനം ഭൌതികമായ മാനമാണ്. ഈ ഭൂമിയിലുള്ള പാരന്തര്യങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ മോചിപ്പിക്കൽ, ആ മോചനമൊക്കെ ഭൌതികമായ മോചനമാണ്. അതിന് ഇസ്ലാമിൽ സ്ഥാനമുണ്ട്. ഈ ഭൂമിയിലെ മനുഷ്യന്മാരുടെ കഷ്ടപ്പാട് ആര് ദൂരീകരിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? പരലോകത്തെ അവരുടെ കഷ്ടപ്പാട് അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അടിമയെ മോചിപ്പിക്കല്, പട്ടിണിപ്പാവങ്ങളെ മോചിപ്പിക്കല്, കഷ്ടപ്പെടുന്നവരെ മോചിപ്പിക്കല്, അതൊക്കെ വലിയ പുണ്യകർമ്മമായിട്ട് ഖുർആൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്നും അല്ലട്ടോ ഞാനത് പറയുമ്പോൾ, ഞാൻ ചെറുതായി കാണുന്നു, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തഹരീർ, ഈ വിമോചനമുള്ള ഭൗതികമായ ലൗകികമായ വിമോചനം, ലിബറേഷൻ എന്ന അർത്ഥത്തിനുള്ള ഭൗതികമായ വിമോചനം, അത് തഹരീർ എന്നാണ് പറയുക. അത് ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, തഹരീർ എന്നുള്ള വാക്ക്. തഹരീർ റഖബത്തിൻ മൂമിന, സത്യവിശ്വാസിയായ അടിമയുടെ കഴുത്തിൽ നിന്ന് അടിമത്വത്തിന്റെ മുഖം അഴിച്ചുമാറ്റുക എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, മാനവിക പ്രതിസന്ധി പരിഹരിക്കുന്ന ഏറ്റവും നിർണായകമായ പങ്ക് ആ തഹരീറിനുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഫലഖതഹമൽ അഖബ വമാ അദ്രാകമൽ അഖബ ഫഖു റഖബ ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഖബ യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്ബറി വതവാസൗ ബിൽമർഹമ ഉലൈക അസ്ഹാബുൽ മൈമന. ഫലഖതഹമൽ അഖബ, മനുഷ്യന് ക്രൈസിസ് തരണം ചെയ്യാൻ കഴിഞ്ഞില്ല. അഖബ എന്ന് പറഞ്ഞാൽ ക്രൈസിസ്, താണ്ടിക്കിടക്കാൻ പ്രയാസമുള്ള ദുർഘട പാത, വൈതരണി പ്രതിസന്ധി, ദുർഘട പ്രതിസന്ധി, ദുർഗമമായ പ്രതിസന്ധി എന്നാണ് അഖബ എന്ന് പറഞ്ഞാൽ. ഫലഖതഹമൽ അഖബ, മനുഷ്യൻ ആ ദുർഘടം പിടിച്ച പ്രതിസന്ധി താണ്ടിക്കടന്നില്ല, തരണം ചെയ്തില്ല. ഏതാണ് ആ പ്രതിസന്ധി? അതൊരു യുദ്ധം ജയിക്കലാണോ ആ പ്രതിസന്ധി? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും താവൂത്തുകളെ തച്ചു തകർത്ത് തരിപ്പണമാക്കലാണോ ആ പ്രതിസന്ധി? ഖുർആൻ ചോദിക്കണ് ഒമാ അദ്രാകമൽ അഖബ, തരണം ചെയ്യുന്നതിൽ മനുഷ്യൻ പരാജയപ്പെട്ട ആ ക്രൈസിസ്, ആ പ്രതിസന്ധി, അതെന്താണെന്ന് നിനക്കറിയാമോ? ഫഖു റഖബ, മനുഷ്യൻ മനുഷ്യന്റെ പെരടിയിൽ അന്യായമായി അടിച്ചേൽപ്പിച്ച അടിമത്വത്തിന്റെയും ചൂഷണത്തിന്റെയും പാരതന്ത്രത്തിന്റെയും മുഖങ്ങൾ അഴിച്ചുമാറ്റിയിട്ട് മനുഷ്യന്റെ കഴുത്തിൽ നിന്ന് ഭാരമിറക്കി വെക്കലാകുന്നു, മനുഷ്യന് മോചനം നൽകലാകുന്നു. ഏതൊക്കെ തരത്തിലുള്ള ചങ്ങലക്കെട്ടുകൾ, ഏതൊക്കെ തരത്തിലുള്ള പാരതന്ത്രങ്ങൾ മനുഷ്യൻ മനുഷ്യന്റെ ചുമലിൽ കഴുത്തിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ, അത് അഴിച്ചു മാറ്റിയിട്ട് മനുഷ്യനെ ഫ്രീയാക്കി വിടുക എന്നതാണ് പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പിന്നെ ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഖബ യതീമന ദാ മത്റബ, അല്ലെങ്കിൽ പട്ടിണിയുടെ നാൾ വരുമ്പോൾ അവനവന്റെ ബന്ധത്തിൽപ്പെട്ട അനാഥകൾക്കും ഔ മിസ്കീനൻ ദാ മത്റബ, മണ്ണിനോട് മല്ലിട്ട് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യന്മാർക്കുമൊക്കെ ആഹാരം നൽകുക. ഇതൊക്കെയാണ് ലൗകികമായ ക്രൈസിസ് അതിജീവിക്കാൻ, ക്രൈസിസ് മാനേജ് ചെയ്യാൻ ആവശ്യമായ കാര്യം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിലെ ക്രൈസിസ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ, പ്രതിസന്ധികളെ വിജയകരമായി തരണം ചെയ്യുന്ന കാര്യത്തിൽ, ലിബറേഷന്, ചൂഷണത്തിൽ നിന്ന്, പാരതന്ത്രത്തിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന ലിബറേഷൻ എന്ന പ്രക്രിയയ്ക്ക് നിർണായകമായ പങ്കുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും വലുതേ വേറെയുണ്ട്, അതാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് എന്തിനാണെന്നറിയോ? റസൂലം മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് ആളുകൾക്ക് ദൈവിക ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയും എന്നിട്ട് അവരെ തസ്കിയത്ത് ചെയ്യുകയും ചെയ്യുക എന്ന ആവശ്യത്തിന് വേണ്ടിയാണ്. എന്താണ് തസ്കിയത്ത്? ഇസ്ലാമിന്റെ രാഷ്ട്രീയം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട ടേമാണ് തസ്കിയത്ത് എന്ന് പറഞ്ഞത്. അറബിയിലെ ദക്ക എന്ന അറബി വാക്കിന് രണ്ടർത്ഥമുണ്ട്. ദക്ക എന്ന അറബി വാക്കിന് രണ്ടർത്ഥം, ഒരർത്ഥം വളർച്ചയുണ്ടാക്കി എന്നാണ്, മറ്റൊരർത്ഥം ശുദ്ധി ഉണ്ടാക്കി എന്നാണ്. അത് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ വനഫ്സിൻ വമാ സവ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനുഷ്യന്റെ അസ്തിത്വത്തെ അള്ളാഹു സംവിധാനിച്ച രീതിയെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ, അസ്തിത്വത്തെ തസ്കിയത്തിന് വിധേയമാക്കിയവൻ ആരാണോ അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, അസ്തിത്വത്തെ തസ്കിയത്തിന് വിധേയമാക്കിയവൻ ആരാണോ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാൽവേഷൻ എന്നൊരു ഇംഗ്ലീഷ് പദമുണ്ട്. ഏറെക്കുറെ തസ്കിയത്തിന് നല്ല തർജ്ജമയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത്, ഒരു മനുഷ്യന്, ഒരു ഫാക്ടറി തൊഴിലാളിക്ക് 10 കൊല്ലം മുമ്പ്, യൂണിയനൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഒരു ചെറിയ ശമ്പളമേ ഉണ്ടായിരുന്നുള്ളൂ. കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളുടെ ശമ്പളം 2000-3000 ഒക്കെ മാറി. പക്ഷെ 10 കൊല്ലം മുമ്പ് അവന് 100 രൂപ ശമ്പളം കിട്ടിയെന്ന കാലത്തിൽ അവന്റെ ഭാര്യയുടെയും മക്കളുടെയും ആവശ്യങ്ങൾ നിറവേറിയിരുന്നു. 2000-3000 കിട്ടുമ്പോൾ അവന്റെ ആവശ്യങ്ങൾ നിറവേറുന്നില്ല. എന്തുകൊണ്ട് നിറവേറുന്നില്ല? അവൻ കിട്ടുന്ന കാശിന്റെ ഒരു ഭാഗം കള്ളു കുടിക്കാൻ വേണ്ടി ചെലവാക്കുന്നു, വേറെ ഒരു ഭാഗം കഞ്ചാവ് വലിക്കാൻ വേണ്ടി ചെലവാക്കുന്നു, വേറെ ഒരു ഭാഗം വേശ്യാലയത്തിൽ പോകാൻ വേണ്ടി ചെലവാക്കുന്നു, വേറെ ഒരു ഭാഗം മസാല സിനിമ കാണാൻ വേണ്ടി ചെലവാക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ള തെറ്റായ മാർഗങ്ങളിലേക്ക് ചെലവഴിക്കുന്നതുകൊണ്ട് മുമ്പ് അവന്റെ കുടുംബത്തിന് അവന്റെ ശമ്പളം കൊണ്ട് കിട്ടിയിരുന്ന പ്രയോജനം പോലും ഇപ്പോൾ കിട്ടാതെയാകുന്നു. അവിടെ ലിബറേഷൻ ഉണ്ടാവാത്തതല്ല, ട്രേഡ് യൂണിയനുകൾ അവനെ ലിബറേറ്റ് ചെയ്തു. തൊഴിലാളിയുടെ ചൂഷണത്തിൽ നിന്ന് ട്രേഡ് യൂണിയനുകൾ അവനെ മോചിപ്പിച്ചു. പക്ഷേ പിശാചിന്റെ പ്രീണനത്തിൽ നിന്ന്, പ്രലോഭനത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ ഒരു പ്രസ്ഥാനമുണ്ടായില്ല. അതുകൊണ്ട് അവന് കിട്ടുന്ന പണം ചൂതാട്ടത്തിന് പോയി, മദ്യപാനത്തിന് പോയി, വേശ്യാവൃത്തിക്ക് പോയി, അവസാനം കുടുംബം പട്ടിണിയായി. ഇവിടെ പ്രശ്നമായത് എന്താണ്? പ്രശ്നം ലിബറേഷന്റെ അഭാവമല്ല, സാൽവേഷന്റെ അഭാവമാണ്. അതായത് ഇവനെ വിമലീകരിക്കുന്ന, ഇവന്റെ മനസ്സ്, ഇവന്റെ ആത്മാവിനെയും ഇവന്റെ മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന, ഇവന്റെ ശരീരത്തിന് സമാധാനവും സ്വസ്ഥതയും നൽകുന്ന ഒരു ഉത്തമമായ ഒരു ജീവിതത്തെ സംബന്ധിച്ച ഉത്ബോധനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിമലീകരണം, ശുദ്ധീകരണം നടന്നില്ല എന്നതുകൊണ്ടാണ് ഏറെ ശമ്പളം കിട്ടിയിട്ടും കുടുംബത്തിന് പ്രയോജനം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിത്തീരുന്നത്. ഈ ഒരു ഡൈമെൻഷൻ ഉണ്ടല്ലോ, ഡെവലപ്മെന്റിന്റെ ഈ മോറൽ ഡൈമെൻഷൻ. ലോകത്ത് ഒരുപാട് ഡെവലപ്മെന്റൽ സിദ്ധാന്തങ്ങളുണ്ട്. മനുഷ്യന് നിത്യനിരന്തരമായ വികാസത്തിന്റെ പാതയിലൂടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചുള്ള ഒട്ടേറെ വികസന സംബന്ധമായ സിദ്ധാന്തങ്ങൾ മഹാബുദ്ധിമാന്മാർ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സിദ്ധാന്തങ്ങളിൽ ഒന്നും തന്നെ തെസുക്കിയത്തില്ല. എന്തൊക്കെ തരത്തിലുള്ള തഹരീറുണ്ടായാലും, എന്തൊക്കെ തരത്തിലുള്ള ഭൌതിക വിമോചനമുണ്ടായാലും, മനുഷ്യന് അടിസ്ഥാനപരമായ വിജയമുണ്ടാകണമെങ്കിൽ അവൻ മദ്യപാനത്തിൽ നിന്ന് മോചിതനാകണം, അവൻ വേശ്യാവൃത്തിയിൽ നിന്ന് വ്യഭിചാരത്തിൽ നിന്ന് മോചിതനാകണം, അതുപോലെ ചൂതാട്ടത്തിൽ നിന്ന് മോചിതനാകണം, അന്യരെ ദ്രോഹിക്കുന്ന മനോഭാവത്തിൽ നിന്ന് മോചിതനാകണം, മറ്റു ഒട്ടേറെ ദുഷ്ടതകളിൽ നിന്ന് മോചിതനാകണം. അങ്ങനെ മോചിപ്പിച്ചാൽ അവൻ വളരും. ഇസ്ലാമിൽ മാത്രമേ അങ്ങനെ ഒരു ടേമുള്ളൂ, സക്കാത്തില്ലേ. സക്കാത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം 27 രാവിലെ ഇങ്ങനെ കിലുക്കുന്ന, നല്ല കിലുങ്ങുന്ന നാണയങ്ങൾ ഇങ്ങനെ വാരി വിതറുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതിനല്ല സക്കാത്ത് എന്ന് പറയുന്നത്. സമ്പന്നൻ അവന്റെ മനസ്സിൽ നിന്ന് പിശുക്കും സ്വാർത്ഥവും ദുഷ്ടതയും പറിച്ചെറിഞ്ഞിട്ട് ആ സ്ഥാനത്ത് അവനൊരു വിശുദ്ധി, ഒരു സംസ്കാരം, ഒരു നൈർമല്യം സ്ഥാപിക്കേണ്ടതുണ്ട്. അതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ സക്കാത്ത് ഈ ലോകത്ത് അത് കിട്ടുന്ന ആളുകൾക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പൊ സക്കാത്ത് എന്ന അറബി വാക്കിന് ഒരേ സമയത്ത് വിശുദ്ധി എന്നർത്ഥമുണ്ട്, അതേ സമയത്ത് വളർച്ച എന്നും അർത്ഥമുണ്ട്. അത് രണ്ടും കൂടി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാഷ്ട്രം. സീസറുടെയും അഗസ്റ്റസിന്റെയും അതുപോലെയുള്ള ആളുകളുടെ രാഷ്ട്രവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസം, റോമാ ചക്രവർത്തിമാരുടെയും ഇക്കാലത്ത് വന്ന എബ്രഹാം ലിങ്കൻ മുതൽക്കുള്ള ലിബറൽ ഡെമോക്രാറ്റുകളുടെയും രാഷ്ട്രത്തിന്റെ സ്വഭാവത്തിനും മുഹമ്മദ് നബിയുടെ രാഷ്ട്രത്തിന്റെ സ്വഭാവത്തിനും തമ്മിലുണ്ടായിരുന്ന അടിസ്ഥാനപരമായ വ്യത്യാസം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച രാഷ്ട്രത്തിന്റെ അടിത്തറ അത് തെസുക്കിയത്തായിരുന്നു, സാൽവേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. സാൽവേഷൻ ഉണ്ടായാൽ ലിബറേഷൻ അതിന്റെ പിന്നാലെ വരും. അത് തിന്മകളിൽ നിന്ന്, അധാർമികതകളിൽ നിന്ന്, ദുസ്വഭാവങ്ങളിൽ നിന്ന്, ദൌർബല്യങ്ങളിൽ നിന്ന്, ചാവല്യങ്ങളിൽ നിന്ന് മനുഷ്യൻ മോചിതനാകുമ്പോൾ സ്വാഭാവികമായും അവൻ എന്തിൽ നിന്നും കൂടി മോചിതനാവും? അടിമത്വത്തിൽ നിന്നും പാരാന്തരത്തിൽ നിന്നും കൂടി മോചിതനാവും. അപ്പോ തെസുക്കിയത്തിലൂടെ മനുഷ്യനെ മോചിപ്പിക്കുക, തെസുക്കിയത്തിലൂടെ മോറലും മെറ്റീരിയലുമായ ഡൈമെൻഷന്റെ മാനങ്ങൾ പൂർത്തിയാക്കുക, അതായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാഷ്ട്രീയ ദൗത്യം. അതുതന്നെയായിരുന്നു ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രാഷ്ട്രീയ ദൗത്യം. പക്ഷെ ഇന്നത് തല കീഴ്മേൽ മറിച്ചിരിക്കുകയാണ്. ഇന്ന് ഇവിടെ രാഷ്ട്രീയ ഇസ്ലാമുണ്ടല്ലോ, ഇസ്ലാമിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ ഇന്നത്തെ സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ, ലിബറേഷൻ ഉണ്ടായാൽ സാൽവേഷൻ തന്നെത്താനുണ്ടാവുന്നതാണ്. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം സാൽവേഷൻ ഉണ്ടാക്കി, സാൽവേഷന്റെ പിന്നാലെ ലിബറേഷൻ വന്നു. മനസ്സിലായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവിധ സ്വാർത്ഥങ്ങളിൽ നിന്നും, എല്ലാവിധ ക്രൂരതകളിൽ നിന്നും, എല്ലാവിധ കഠിന മനസ്കതകളിൽ നിന്നും മോചിപ്പിച്ചിട്ട് നിർമ്മലമായ, വിശുദ്ധമായ, സ്വച്ഛമായ, സ്നിഗ്ധമായ, ഉദാരമായ ഒരു മനസ്സിന്റെ ഉടമയാക്കി മാറ്റി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഫലമായി എന്തുണ്ടായി? അറേബ്യയിലെ പീഡിപ്പിക്കപ്പെടുന്ന അടിമകളെ യജമാനന്മാരിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയിട്ട്, ഏ മനുഷ്യ, നീ ഇനിമേൽ സ്വതന്ത്രനാണ്, നീ ആരെയും പേടിക്കാതെ പോയിക്കൊള്ളുക എന്ന് പറയാൻ, അടിമകളെ ഭൗതികമായി ലിബറേറ്റ് ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ തസ്കിയത്തായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കാം, അടിമകളെ അടിമത്വത്തിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതിനല്ല ഒന്നാം സ്ഥാനം നൽകിയത്. അടിമത്വം അടക്കമുള്ള സകലമായ ക്രൂരതകൾക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ദുഷ്സ്വഭാവങ്ങളിൽ നിന്ന് അധാർമികളിൽ നിന്ന് ആദ്യം മനുഷ്യനെ മോചിപ്പിക്കുക. ആ മോചനത്തിന് രണ്ടാം ഘട്ടമായിട്ട് എന്തുവരും? തഹ്രീർ വരും, ലിബറേഷൻ വരും. ഇവർ നേരെ കിഴിക്കാൻ തൂക്കാക്കി. അപ്പൊ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം പ്രഥമമായും പ്രധാനമായും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ സംസ്കരിക്കുക, മനുഷ്യനെ വിമലീകരിക്കുക. അത് വ്യക്തി വിമലീകരിക്കപ്പെടുമ്പോൾ കുടുംബം വിമലീകരിക്കപ്പെടും, കുടുംബം വിമലീകരിക്കപ്പെടുമ്പോൾ സമൂഹം വിമലീകരിക്കപ്പെടും. അങ്ങനെ കുടുംബത്തിന്റെ വിശുദ്ധി, സമൂഹത്തിന്റെ നൈർമ സ്വാസ്ഥ്യം, അതുപോലെ കുടുംബത്തിന്റെ പരസ്പരമുള്ള ശരിയായ പാരസ്പര്യ ശരിയായ ഇണക്കം, അങ്ങനെയുള്ള ധാർമ്മികമായ മാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, ഭൗതികമായ മാനങ്ങളല്ല ധാർമ്മികമായ മാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ഘടന അതുണ്ടാക്കാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായത്. അതിന് നേരെ എതിരായിട്ട് ആദ്യം അടിമത്വം അവസാനിപ്പിക്കുക, ചൂഷണം അവസാനിപ്പിക്കുക, അതൊക്കെ പോയാൽ വിശ്വാസം അതിന് പിന്നാലെ വന്നുകൊള്ളും എന്ന് വിചാരിക്കുന്നവര് കുതിരയെ വണ്ടിയുടെ പിന്നിൽ കെട്ടുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം നാം ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിന്റെ വിമോചന സങ്കല്പത്തെ, ഇസ്ലാമിന്റെ രാഷ്ട്രീയ ധാരണയെ അതെല്ലാം തന്നെ കിഴുക്കാൻ തൂക്കാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ അവരോട് വിയോജിക്കുന്നത്. ഇത് ഒരു ശത്രുതയുടെ പ്രശ്നമായിട്ടല്ല കണക്കാക്കേണ്ടത്. തൗഹീദിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മൂസ ഫിർഔന്റെ അടുത്തേക്ക് മൂസ നബിയെ അയച്ചത് എന്തിനു വേണ്ടിയാണ്? ഹാറൂൻ നബിയോടും മൂസ നബിയോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ അടുത്തേക്ക് പോകൂ. എന്തിനാണ് പോണ്ടത്? നീ താഹൂത്താണ്, നിനക്ക് ഭരിക്കാൻ അവകാശമില്ല, ദൈവത്തിന്റെ പ്രതിനിധിക്ക് മാത്രമേ ഭരിക്കാൻ അവകാശമുള്ളൂ, നീ ദൈവത്തിന്റെ പ്രതിനിധിയല്ല, അതുകൊണ്ട് ചെങ്കോൽ വലിച്ചെറിയൂ, സിംഹാസനത്തിന് താഴെ ഇറങ്ങൂ എന്ന് പറയാനല്ല അള്ളാഹു താല രണ്ട് പ്രവാചകന്മാരെ പറഞ്ഞത്. കൂലാലഹു, ആ ഫിർഔനോട് നിങ്ങൾ രണ്ടുപേരും പറയുക, കൗലൻ ലയ്യനൻ, വളരെ സൗമ്യമായ വാക്ക്. ഇത് ഇൻഖിലാബിന്റെ മുദ്രാവാക്യമല്ല, വേറെ ഏതെങ്കിലും രാഷ്ട്രീയ ഭീഷണിയല്ല, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിപ്ലവം നടത്തിയിട്ട് ഫിർഔൻ അട്ടിമറിക്കുക എന്നതായിരുന്നില്ല. ലാലഹു യദക്റു യഖ്ഷ, ഒന്നുകിൽ ഫിർഔൻ ഉത്ബുദ്ധനായേക്കാം, അല്ലെങ്കിൽ ഫിർഔൻ അള്ളാഹുവിന് ശിക്ഷയെപ്പറ്റി ഭയപ്പെട്ടേക്കാം. അങ്ങനെ ഏതായിരുന്നാലും ഫിർഔനെ അധികാരത്തിൽ നിന്ന് ഇറക്കുക എന്ന ലക്ഷ്യത്തിന് പകരം റബ്ബുൽ ആലമീനെ സംബന്ധിച്ച്, ലോകങ്ങളുടെ രക്ഷിതാവിനെ സംബന്ധിച്ച് ഫിർഔന് ബോധമുണ്ടാക്കുക എന്ന അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഹാറൂൻ നബിയെയും മൂസ നബിയെയും ആ ഭരണാധികാര അടുത്തേക്ക് പറഞ്ഞയച്ചത്. അതേ ദൗത്യത്തിന് തന്നെയായിരുന്നു ഇബ്രാഹിം നബിയെ അള്ളാഹു നമ്രൂദിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. ഈ ദൗത്യം കീഴ്മേൽ മറിക്കുകയാണ്. ഇസ്ലാമിൽ അത് സംബന്ധമായിട്ടുള്ള തത്വം എന്താണ് അറിയുന്നത്? സത്യവിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലദീന യുമക്കന്നാഹും ഫിൽ അർളി അഖാമു സ്സലാത്ത വആതു സകാത്ത വഅമറൂ ബിൽ മഅറൂഫി വനഹൂ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന തത്വതാണ് ഇനി ജാഹിലു ഫിൽ അർളി ഖലീഫത്ത് എന്നുള്ളതല്ല, അത് മനുഷ്യന്മാരെ പറ്റി പൊതുവെ പറഞ്ഞതാണ്. ഇനി ജാഹിലു ഫിൽ അർളി ഖലീഫത്ത് എന്നുള്ളത് ഒരു ഭരണാധികാരിയെ പറ്റി മാത്രം പറഞ്ഞതല്ല, അത് മനുഷ്യന്റെ ഈ ഭൂമിയിലെ പൊസിഷൻ എന്താണെന്ന് പൊതുവായി പറഞ്ഞതാണ്. അതേ അവസരത്തിൽ ഈ ഭൂമിയിൽ മുസ്ലിംകൾക്ക് സ്വയംനിർണയാവകാശമുള്ള സ്വാശ്രയത്വമുള്ള ഒരു മേഖല കൈവന്നാൽ മുസ്ലിംകൾ എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഭാഗം, ഇൻ മക്കന്നാഹും ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് നാം സ്വാധീനം നൽകിയാൽ, അഖാമു സ്സലാത്ത, നമസ്കാരം അവർ നേരാംവണ്ണം നിർവഹിക്കും, വാതഉ സകാത്ത, അവർ സകാത്ത് നൽകും, വഅമറു ബിൽ മഅറൂഫ്, ന്യായമായ കാര്യം ചെയ്യാൻ അവർ ആളുകളോട് കൽപ്പിക്കും, വനഹു അനിൽ മുൻകർ, അന്യായമായ കാര്യം ചെയ്യാൻ പാടില്ല എന്ന് അവർ വിലക്കും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ എല്ലാം പരിണതി അള്ളാഹുവിന്റെ പക്കലാകുന്നു. അപ്പോ ഒരു സത്യവിശ്വാസി അധികാരത്തിലേറിയാൽ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? വ്യവസ്ഥാപിതമായി നമസ്കാരം നിലനിർത്തുക, അതുപോലെ സകാത്ത് നൽകുക, നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകുക, ചീത്ത കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ വിലക്കുക. ഇങ്ങനെ വ്യക്തി ജീവിതത്തിലും അതുപോലെ സാമൂഹ്യ ജീവിതത്തിലും നന്മ പുനഃസ്ഥാപിക്കുക, നന്മ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു ഏജൻസിയായിട്ട് വർത്തിക്കുക എന്നതാണ് ഒരു മുസ്ലിം സമൂഹത്തിന് ഭൂമിയിൽ സ്വയംനിർണയാവകാശം ലഭിച്ചാൽ അവർ ചെയ്യുക എന്നാണ് ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ ഭരണാധികാരിക്ക് പേര് മലിക്കുന്നായാലും കൊള്ളാം, ഖലീഫ എന്നായാലും കൊള്ളാം, ഇമാമു എന്നായാലും കൊള്ളാം, സുൽത്താൻ എന്നായാലും കൊള്ളാം, അമീർ എന്നായാലും കൊള്ളാം, ആ പേരല്ല പ്രശ്നം. ആ അധികാരം ലഭിച്ചാൽ അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് സർവ്വപ്രധാനം. അപ്പൊ ഈ രംഗത്ത് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്. ഈ വിഷയമായ കുറെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രാഷ്ട്രീയത്തെ വിശ്വാസത്തെക്കാൾ മേലെ, രാഷ്ട്രീയത്തെ തെസ്കിയത്തിനേക്കാൾ മേലെ, രാഷ്ട്രീയത്തെ ജീവിത വിമലീകരണത്തെക്കാൾ മേലെ, രാഷ്ട്രീയത്തെ ധർമ്മബോധത്തെക്കാൾ മേലെ സ്ഥാപിക്കുകയും രാഷ്ട്രീയം വ്യവസ്ഥിതി മാറ്റിയാൽ ബാക്കിയൊക്കെ മാറിക്കൊള്ളും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർ കാര്യങ്ങളെ കിഴുക്കാൻ തൂക്കാക്കുകയാണ് ചെയ്യുന്നത്. മനസ്ഥിതി ആദ്യം മാറ്റുകയും ആ മനസ്ഥിതി മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല വ്യക്തി, നല്ല കുടുംബം, നല്ല സമൂഹം, രാഷ്ട്രം, അങ്ങനെയുള്ള ഒരു ചെയിൻ റിയാക്ഷൻ, ഒരു നല്ല നന്മയാലുള്ള നന്മയുടെ പരിവർത്തനം വ്യക്തിയിൽ നിന്ന് തുടങ്ങുകയും രാഷ്ട്രത്തിലേക്ക് അവസാനമായി എത്തിച്ചേരുകയും ചെയ്യുന്ന നന്മയുടെ ശൃംഖലിതമായ ഒരു പ്രതിപ്രവർത്തനം, അത് മുഖേനയാണ് ഇസ്ലാം അതിന്റെ രാഷ്ട്രീയമായ നന്മകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് സത്യം സത്യമായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും, അസത്യം അസത്യമായി മനസ്സിലാക്കാനും അതിനെ നഗ്നു നിൽക്കാനുമുള്ള തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.